2022 June 9 വ്യാഴാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. GST പലതരം പ്രശ്നങ്ങളും ഡോക്ടർ എം ജയപ്രകാശ് എഴുതുന്നു. നന്മകളാൽ സമൃദ്ധമെന്ന വിശ്വാസത്തിൽ 2017 July 1 അർദ്ധരാത്രിക്ക് പാർലമെന്റ് സമ്മേളിച്ചുകൊണ്ട് ഏർപ്പെടുത്തിയ GST ഇന്നും പല പ്രശ്നങ്ങളുടെയും നടുവിലാണ്. നടപ്പിലാക്കിയെടുക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നതിനാൽ ഒരു ഒത്തുതീർപ്പ് നികുതിയുടെ രൂപത്തിലാണ് അത് വന്നുചേർന്നത്. നിലവിലുള്ള പരോക്ഷ നികുതികളെല്ലാം ലയിച്ചുചേരുന്ന ഒരേയൊരു ഇന്ത്യ ഒരൊറ്റ നികുതിയാണ് പറഞ്ഞിരുന്നതെങ്കിലും പെട്രോളിയം ഉത്പന്നങ്ങൾ, മദ്യം, റിയൽ എസ്റ്റേറ്റ്, വൈദ്യുതി എന്നിങ്ങനെ നല്ല കച്ചവടം നടക്കുന്ന ചരക്കുകളും സേവനങ്ങളും ഒഴിവാക്കിയാണ് GST അവതരിച്ചത്. പുത്തൻ നികുതിക്ക് 5 വയസ്സാകുമ്പോഴും ഇവയെല്ലാം GST വെളിയിൽ തന്നെ നിലകൊള്ളുന്നു. GST സമ്പൂർണമായൊരു പരോക്ഷ നികുതിയായി പരിണമിക്കാത്തതിന്റെ കാരണങ്ങൾ തേടുമ്പോൾ വെളിപ്പെടുന്നത് ഈ നികുതിയുടെ ചില അടിസ്ഥാന ദൌർബല്യങ്ങളാണ്. 1950 ജനുവരിയിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ ഗുണമുള്ള ഒട്ടുമിക്ക വരുമാന സ്രോതസ്സുകളും കേന്ദ്ര സർക്കാരിന്റെ വരുതിയിലായി തീർന്നിരുന്നു. സംസ്ഥാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള വകയെങ്കിലും നൽകിയിരുന്നത് അവരുടെ വരുതിയിൽ ുള്ള വിൽപ്പന നികുതികളായിരുന്നു. എന്നാൽ 2017 ജൂലൈയിലെ ഭരണഘടനാ ഭേദഗതി പ്രകാരം അവയും കൂടി സംസ്ഥാനങ്ങൾക്ക് നഷ്ടമായി. പക്ഷേ സംസ്ഥാനങ്ങൾ GST മാറ്റത്തിന് സമ്മതിച്ചത് വൻതോതിൽ വരുമാനം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. കേരളം തന്നെ ആദ്യം കരുതിയത് ഓരോ വർഷവും ലഭ്യമാകുന്ന സംഖ്യ 20% കണ്ട് വർദ്ധിക്കുമെന്നായിരുന്നു. ഇതുകൂടാതെ വരുമാനം 14% വർദ്ധിക്കാതെ വന്നാൽ അത് കേന്ദ്രം സെസ് ചുമത്തി 5 വർഷത്തേക്ക് പരിഹരിക്കുമെന്ന പ്രലോഭനവുമുണ്ടായി. പക്ഷേ രണ്ട് പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായത്. ഒന്നാമത്തേത്, പ്രതീക്ഷിച്ച വരുമാനം വരാതെ പോയി. 5th ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൻ പ്രകാരം GST ലയിച്ചുചേർന്ന പഴയ നികുതികൾ 2016-17 GDP 6.3% വരുമാനം കൊണ്ടുവന്നിരുന്നു. എന്നാൽ 2019-20 അത് 5.1% ഇടിഞ്ഞു. കേരളത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷിച്ചതിന്റെ പകുതിയിൽ താഴെ മാത്രമേ വരുമാനം വർദ്ധിച്ചുള്ളൂ. സെസ് കൊണ്ട് മാത്രം തികയാതെ വന്നപ്പോൾ നഷ്ടപരിഹാരത്തിനായി കേന്ദ്രം കടം വാങ്ങി നൽകുന്ന അവസ്ഥയും വന്നുചേർന്നു. കടം കൊണ്ട തുക വസൂലാക്കുന്നതുവരെ സെസ് വരും വർഷങ്ങളിലും തുടരുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. മോശപ്പെട്ട ഈ അവസ്ഥയ്ക്ക് കാരണം നഷ്ടപരിഹാര തുക കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും വഹിക്കുമെന്ന വകുപ്പ് ചേർക്കാതെ പോയതിനാലാണ്. അതിന്റെ ഫലമായി 5 വർഷത്തിന് ശേഷം നഷ്ടപരിഹാരം ഇല്ലാതായെന്നു മാത്രമല്ല, അതുവരെയുള്ള പരിഹാരത്തുകയുടെ ഭാരം സെസിന്റെ രൂപത്തിൽ ജനങ്ങളിൽ തന്നെ പതിക്കുകയും ചെയ്തു. GST കാലം വിലക്കുറവിന്റേതാകുമെന്ന പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പഴയകാല ഇരട്ട നികുതി സമ്പ്രദായം ഒഴിവാക്കുന്നതുകൊണ്ട് ഉത്പാദന ചെലവ് കുറയുമെന്നും അത് വിലകളിൽ പ്രതിഫലിക്കുമെന്നുമാണ് കരുതിയിരുന്നത്. എന്നാൽ GST കാലത്ത് വിലകൾ ഉയർന്നു പൊങ്ങുന്നതിന്റെ കാരണങ്ങൾ തേടുമ്പോൾ വെളിവാകുന്നത് ഈ നികുതിയുടെ ചില ഘടനാപരമായ വൈകല്യങ്ങളാണ്. മിക്ക ചരക്കുകളുടെയും സേവനങ്ങളുടെയും ശരാശരി നികുതി നിരക്ക് GST മുൻപ് 15% GST കീഴിൽ അത് 18% ഉയർന്നു. മറ്റൊരു കാര്യം, ഒട്ടുമിക്ക ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉത്പാദന ചെലവിൽ ഒരു പ്രധാന ഘടകമായ ഇന്ധനങ്ങൾ GST പരിധിയിൽ വന്നിട്ടില്ല. പെട്രോളിന്റെ ഇപ്പോഴത്തെ കേന്ദ്ര സംസ്ഥാന നികുതികൾ 134.37%, ഡീസലിന്റേത് 116.32%. ഇന്ധനവിലകളിലെ അഗ്നി മറ്റെല്ലാ മേഖലകളിലേക്കും പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിചിത്രമായ ചില നിരക്ക് വ്യത്യാസങ്ങളും GST കാണാവുന്നതാണ്. സമൂഹത്തിലെ ഉയർന്ന തട്ടിലുള്ളവരാണ് സ്വർണത്തിന്റെയും സ്വർണ്ണാഭരണങ്ങളുടെയും 80% വാങ്ങുന്നത്. പക്ഷേ അതിന്റെ GST 3% തുടരുമ്പോൾ ഒട്ടുമിക്ക മേഖലകളിലും ഉപയോഗിക്കപ്പെടുന്ന സിമന്റിന്റെ GST 28% തുടരുന്നതിന്റെയും യുക്തി എന്തെന്ന് അറിയില്ല. GST കാലത്ത് വിലകളും ജീവിതച്ചെലവും വൻതോതിൽ കൂടാനിടയായ മലേഷ്യയിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ അത് പിൻവലിച്ച അനുഭവമുണ്ട്. അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളിലെ ഫെഡറൽ സർക്കാർ ഇന്നേവരെ GST കൊണ്ടുവന്നിട്ടില്ല. അവിടെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും നികുതി ചുമത്താനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ GST രംഗത്തെ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ നീണ്ടുപോയാൽ നമുക്കും അമേരിക്കൻ മോഡലിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നേക്കാം.